മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
15 വർഷം മുൻപ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മൈനിങ് മേഖല ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്നവരുടെ പറുദീസയായിരുന്നു. പെട്ടെന്ന് തൊഴിൽ ലഭിക്കാനും സാമ്പത്തിക മെച്ചമുണ്ടാക്കാനുമൊക്കെ ഒരുപാട് അവസരങ്ങൾ നൽകിയ സംസ്ഥാനം. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്. ഖനന മേഖലയിലെ കുതിപ്പ് ഇവരെ വെസ്റ്റേൺ ഓസ്ട്രേലിയക്കാരാക്കി മാറ്റി. എന്നാൽ ഓസ്ട്രേലിയയിലെ മൈനിങ് ബൂം അവസാനിക്കുകയും മേഖലയിൽ പ്രതിസന്ധി ഉയരുകയും ചെയ്തതോടെ ഇതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഇത് സംസ്ഥാനത്തെ തൊഴിൽ മേഖലയെയും റിയൽ എസ്റ്റേറ്റ് മേഖലയെയും എല്ലാം ബാധിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ സിഡ്നിക്ക് തുല്യമായ വീട് വിലയുണ്ടായിരുന്ന നഗരമാണ് പെർത്ത്. എന്നാൽ വീട് വിലയിലുണ്ടായ ഇടിവ് പലരെയും ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. വില കുറഞ്ഞത് കാരണം വീട് വിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ഷിജിത് രാജ് രവീന്ദ്രൻ.
ഞാനിവിടെ 2007 ഞാൻ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അന്നിവിടെ ഒരു ബൂം ടൈം ആയിരുന്നു, എസ്പെഷ്യലി മൈനിങ് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ. അന്ന് ജോലിയൊക്കെ കിട്ടാൻ വളരെ എളുപ്പവും ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. അമ്മരി സാലറി കാര്യങ്ങൾ ഇൻക്രിമെന്റ് അതൊക്കെ റെഗുലറായിട്ട് കെട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്കിപ്പോ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ. അന്ന് 2007 നമുക്കൊരു വീട് അന്ന് റെന്റിന് എടുക്കണമെങ്കിൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വാടകയ്ക്ക്, അന്ന് നമ്മൾ റെന്റിനായിരുന്നു ശ്രമിച്ചിട്ടായിരുന്നത്, അന്ന് തന്നെ ഒരു 10-20 അപ്ലിക്കേഷൻ ഒക്കെ വന്നിരിക്കും ഒരു വീടിന്. ആൾക്കാർ വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പൊ നമ്മളന്ന് പറയുന്ന ഇതിനേക്കാൾ ഒരു 20-30 ഡോളർ കൂട്ടിയാൽ മാത്രമേ നമുക്ക് അന്ന് അപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവുമായിരുന്നുള്ളൂ. ഇന്ന് തിരിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. 2 മുമ്പ് ഞാനൊരു $500 ഒക്കെ പെർ വീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടി ഇന്ന് $420 കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ അതുമാതിരി തൊഴിലവസരങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മെൽബണിലും സിഡ്നിയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇവിടെ.
ഓക്കെ, അപ്പോൾ ഈ താങ്കൾക്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി താങ്കൾ വാങ്ങിക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ റെന്റ് കിട്ടാത്തത് വളരെ വലിയൊരു പ്രശ്നമാകില്ല താങ്കൾക്ക്?
തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഒരു നെഗറ്റീവ് ഗിയറിംഗ് ഉള്ള ഒരു സംഭവമാണ് ഉള്ളത്. അത് പക്ഷേ നമ്മളെ ഒരു ടാക്സ് പേക്ക് കിട്ടുന്നുള്ളതല്ലാണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല അവിടെ. നമ്മൾ ഉദ്ദേശിച്ച ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുന്നില്ല. നമ്മൾ ഈ അന്ന് കണ്ടിട്ടുള്ള ഈ ഒരു റെന്റൽ മാർക്കറ്റിന്റെ ഉദ്ദേശിച്ചാണ് ഈ ഇൻവെസ്റ്റ് ചെയ്തത് പ്രോപ്പർട്ടിയിലൊക്കെ. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് കാര്യമായിട്ട് കിട്ടി ഇപ്പോ ഈ ഒരു 2 ആയിട്ട് കാര്യമായിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. ഇപ്പൊ വിൽക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബയേഴ്സ് കുറവാണ് ഇവിടെ. പിന്നെ നമ്മള് ബയേഴ്സ് മാർക്കറ്റ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് സെല്ലേഴ്സ് മാർക്കറ്റ് പോയിട്ട് ബയേഴ്സ് മാർക്കറ്റ് ഉള്ളത്. നമുക്ക് ചിലപ്പോൾ വാങ്ങിയ വിലക്കൂടെ വീട് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പല വീടുകളും.
മൈനിങ് മേഖലയിലെ പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന മറ്റൊരു മേഖല തൊഴിൽ രംഗമാണ്. കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പ്രകാരം 100,000 വെസ്റ്റേൺ ഓസ്ട്രേലിയക്കാരാണ് തൊഴിൽ രഹിതരായുള്ളത്. 1992 ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണ് ഇത്. തൊഴിൽ നഷ്ടമായതോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പലരും സംസ്ഥാനം തന്നെ വിട്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സിഡ്നിയിലേക്ക് മാറിയിരിക്കുകയാണ് പ്രജീവ് ലക്ഷ്മണനും കുടുംബവും.
ഞാൻ 2007 സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വെസ്റ്റേൺ ഓസ്ട്രേലിയ എത്തിയത്. ആ സമയത്ത് ഒരു ജസ്റ്റ് റിസഷൻ വന്നെങ്കിലും പിന്നെ മൈനിങ് ബൂമിങ് കാരണം നല്ല നല്ല ജോബായിരുന്നു. പിന്നെ ഞാൻ മൈനിങ് സെക്ടറിലെ റെയിൽവേ സിഗ്നലിംഗില് അൻസാൾഡോ എന്നൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവര് റിയോറ്റിന്റേക്ക് വേണ്ടി റെയിൽവേ സിഗ്നലിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. ആ കമ്പനിയില് ഞാൻ 5 വർക്ക് ചെയ്യുകയും പിന്നെ ഈ 1 മുമ്പ് ഈ മൈനിങ് പ്രൈസ് അയൺ ഓർ പ്രൈസ് കുറഞ്ഞത് ആ സമയത്ത് കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയും അങ്ങനെ ജോലി നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് ഞാൻ ഇന്റർസ്റ്റേറ്റ് ജോബ് അപ്ലൈ ചെയ്ത് അങ്ങനെ സിഡ്നിയിൽ നിന്ന് നല്ലൊരു ഓഫർ കിട്ടുകയും ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ജൂണിൽ. പിന്നെ അത് ഞാൻ വന്ന് 1 കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ് മൂവ് ചെയ്തു. പുള്ളിക്കാരിയുടെ ഏതാണ്ട് നഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഉള്ള കാരണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് മൂവ് ചെയ്തു
സിഡ്നിയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ താങ്കൾക്ക് അവിടെ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അവിടുത്തെ സെറ്റിൽ? കുറച്ച് നാളായില്ലേ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലായിട്ട്?
അതെ, എനിക്ക് 2 ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയും പിന്നെ സ്വന്തമായിട്ടൊരു വീടും. പിന്നെ അത് രണ്ടും ഇപ്പം റെന്റിന് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ റെന്റിംഗ് മാർക്കറ്റ് ഇപ്പം ഭയങ്കര ഡൗൺ ആണ്. സാധാരണ ഇപ്പൊ ഒരു 500 പെർ വീക്ക് കിട്ടുന്നിടത്ത് 400 ആ റേഞ്ചിലേ കിട്ടുന്നുള്ളൂ. പ്രൈസ് ഡൗൺ ആയതുകൊണ്ട് ഇത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ കയ്യിൽ നിന്ന് അന്വേഷിച്ച് കൊടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്.
ഓക്കെ, അപ്പൊ ജോലി തേടി താങ്കൾ കൂടാതെ മറ്റു മലയാളികളും ഇതുപോലെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയതായിട്ട് അറിയുമോ?
അതെ, ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് എന്റെ വേറൊരു ഫ്രണ്ട് പുള്ളിക്കാരൻ ആദ്യം ഇങ്ങോട്ട് വന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. എന്റെ ഓഫീസ് തന്നെ എന്റെ അടുത്ത് അവിടെ ഇരിക്കുന്ന എന്റെ അടുത്തിരിക്കുന്ന മൂന്ന് പേരും പെർത്തിൽ നിന്നും ഇങ്ങനെ മൈനിങ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നവർ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നതാണ്. ഇവിടെ ഇപ്പോൾ സിഡ്നിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാരണം അവരിങ്ങോട്ട് മൂവ് ചെയ്തതാണ്.
ഓസ്ട്രേലിയയിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് പെർത്തിലേക്ക് എത്തിയ പലരും മടങ്ങിപ്പോകാനും ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ മാറുന്ന കാര്യം ആലോചിക്കുകയാണ് ശ്രീജേഷ് ബാലൻ.
ഞാൻ 2005 ഓസ്ട്രേലിയയിൽ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് അഡിലേഡിലാണ്, സൗത്ത് ഓസ്ട്രേലിയയിൽ. അവിടെ ഒരു 5 ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പെർത്തിലേക്ക് വന്നത്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന മേഖല മൈനിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ്, ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിലാണ്. അപ്പൊ അഡിലേഡിൽ നിന്ന് ആ സമയത്ത് ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജോലി സാധ്യത തന്നെയായിരുന്നു അന്ന്. അതായത് പെർത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. ഒരു 3 ആ ഒരു ജോലി സാധ്യത വളരെ ഇതായിട്ട് നിന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈസ്റ്റ് നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്താണ് ഇവിടുത്തെ ജോലി സാധ്യത ഉണ്ട്.
ഓക്കെ, അപ്പൊ താങ്കളുടെ ജോലി സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മൈനിങ് മേഖലയെ ബാധിച്ചിരിക്കുന്നത് ആശങ്കയുണ്ട് ഭാവിയിലേക്ക്?
വളരെയധികം ആശങ്കയുണ്ട്. കാരണം പുതിയ പ്രോജക്റ്റുകളൊന്നും കഴിഞ്ഞ ഒരു 2 ഇവിടെ 1.5 പുതിയ പ്രോജക്റ്റുകളൊന്നും ഇല്ല. അപ്പൊ ഈ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയൊരു ജോലി അതേ ഫീൽഡിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടും ഇപ്പോഴുള്ള കാലത്തുണ്ട്. അപ്പം അതൊരു വലിയ ആശങ്കയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മാതിരി ഇനി തിരിച്ച് അങ്ങോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിൽ, കാരണം നമുക്ക് ഇവിടെ ജീവിക്കണമല്ലോ. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോലി ഇല്ലാതെ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് അങ്ങനെ ഒരു തിങ്കിങ്ങിലോട്ട് നമ്മൾ പോകേണ്ടി വരും എന്നുള്ള ആശങ്ക ഇപ്പൊ ഉണ്ട്.
പ്രതിസന്ധികൾ വന്നതോടെ മൈനിങ് മേഖലയിലെ അടിസ്ഥാന തൊഴിലവകാശങ്ങളും നിയമങ്ങളും പോലും ലംഘിക്കപ്പെടുന്നതായും പലരും ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ അർഹമായി ലഭിക്കേണ്ട ശമ്പളം പോലും ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കാർത്തിക് രവി.
ഞാൻ ഓസ്ട്രേലിയ വെച്ചിട്ട് ഏകദേശം 1 വർഷവും 3 മാസത്തോളം ആകുന്നുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ മെഷീനിങ് എന്ന് പറയുന്ന ഫീൽഡിലാണ്. മൈനുമായി ബന്ധപ്പെട്ട കൺസ്യൂമബിൾ മെറ്റീരിയൽസ്, കൺസ്യൂമബിൾ ഐറ്റംസ്, സ്പെയർ പാർട്സുകൾ ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ എന്നെ നേരിട്ട് ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ പെർത്തിൽ ഓൾറെഡി ഉള്ള 2 എന്നെ ഡയറക്റ്റായിട്ട് ബാധിച്ചിരിക്കുക. ഒന്ന് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസവും പെനാൽറ്റി റേറ്റിൽ കുറവ് വരുന്ന ഒരു പ്രതിഭാസവും. അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മുൻപെല്ലാം ഞാൻ ചെയ്തിരുന്ന വർക്കിംഗ് അവേഴ്സുകൾ ഇപ്പൊ എനിക്ക് ലഭിക്കുന്നില്ല. കാരണം വെച്ചാൽ മൊത്തത്തിലുള്ള സമയം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കമ്പനികളെല്ലാവരും. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് 38 ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ, ഇപ്പോ എനിക്ക് എന്റെ സാലറി കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടും ഞാൻ കൂടുതൽ വർക്ക് ചെയ്യാൻ, അതായത് ഡിമാൻഡിങ് വർക്കിനോട് കൂടുതൽ ഡിമാൻഡിങ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് 20 ജോലിയുള്ളൂ. പക്ഷെ ഞാൻ ആ 38 ജോലി 20 ചെയ്യുന്നുണ്ടാണ്. അപ്പൊ അത് എന്റെ മൊത്തത്തിലുള്ള പേയ്മെന്റിനെ വളരെയധികം ബാധിക്കുന്നു. അപ്പൊ അതുകൂടാതെ എന്റെ ചെലവുകൾ, അതായത് ഇപ്പോ കാർ ഇൻഷുറൻസ്, മറ്റ് വീട്ടു ചെലവുകൾ, ഗാർഹിക ആവശ്യങ്ങൾ പോലെ ചെലവുകൾ, ഈ ചെലവുകളെല്ലാം ഇൻഫ്ലേഷൻ കണക്കായിട്ട് ഉയരുന്നുണ്ട്. അപ്പോ എനിക്ക് എന്റെ ചെലവുകൾ വരവുകൾക്കനുസരിച്ച് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെനാൽറ്റി റേറ്റ്, അതായത് ഒരു ഏകദേശം ഒരു 2 മുമ്പോ അല്ലെങ്കിൽ 2-3 മുമ്പോ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡുകൾ ഇപ്പോൾ പല കമ്പനികളും നിലനിർത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മുൻപ് ഉദാഹരണത്തിന് $28 ഒരു മണിക്കൂറിന് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു വ്യക്തിക്ക് ശരാശരി വർക്കിംഗ് സമയത്തിനപ്പുറം, അതായത് 8 ശേഷം അവർ നിൽക്കുന്ന ഓരോ മണിക്കൂറിനും അതിന് കണക്കായിട്ടുള്ള രീതിയിൽ പെനാൽറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ പല കമ്പനികളും മാത്രമല്ല എന്റെ അറിവിലുള്ള ഒട്ടുമിക്ക കമ്പനികളും ഈ പെനാൽറ്റി റേറ്റ്സ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് റേറ്റുകളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇപ്പോ ഒരു 28-38 വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ മുകളിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും അയാൾ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ സമയത്തിനും ഈ ഒരേ റേറ്റിലുള്ള ശമ്പളം തന്നെയാണ് കിട്ടുന്നത്. അത് കമ്പനികൾ വളരെയധികം മുതലെടുക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. നിലവിലത്തെ അവസ്ഥയിൽ ഇപ്പൊ എനിക്ക് വേറൊരു സംസ്ഥാനത്തിലേക്ക്, വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വെച്ചാൽ ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോ എന്റെ ഭാര്യ ഓൾറെഡി ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന്റെ പ്രാഥമിക പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോ അവരുടെ കോഴ്സ് ഏകദേശം ഒരു 2 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ ഫീസും എല്ലാ കാര്യങ്ങളും ഓൾറെഡി അവിടെ പേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് എനിക്കിപ്പോ വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് ക്യാൻസൽ ആവും. കൂടാതെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് ലീസിലുള്ള വീടാണ്. ഇപ്പോ ആ ലീസ് ഞാൻ സൈൻ ചെയ്തിരിക്കുന്നത് 1 ഇയർ കോൺട്രാക്ട് ആണ്. ഇപ്പോ ഞാൻ അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നതും എനിക്ക് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുമ്പോൾ ആയാസം കുറഞ്ഞ ജോലിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യമൊക്കെയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. എന്നാൽ മൈനിംഗ് മേഖലയിലെ പ്രതിസന്ധി ജീവിത നിലവാരത്തെ ബാധിക്കുന്നു എന്ന കാര്യമാണ് മലേഷ്യയിൽ നിന്ന് പെർത്തിലേക്കെത്തിയ പ്രശാന്ത് സോമനാഥൻ ചൂണ്ടിക്കാട്ടുന്നത്.
ഞാനിവിടെ വന്നിട്ട് ഒരു 3 വർഷമായി. പെർമനന്റ് റെസിഡന്റ് ആയിട്ടാണ് വന്നത്. വന്ന സമയത്ത് ജോലി, ആദ്യത്തെ ജോലി കിട്ടാൻ തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടി. ഒരു 1-2 മാസം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജോലി കിട്ടിയത്. ആ ജോലി തന്നെ വളരെ കുറഞ്ഞ സാലറിയിലായിരുന്നു കിട്ടിയത്. ഞാന് മെഷീനി പ്രോഗ്രാമിംഗ് ആണ്, മെഷീൻ പ്രോഗ്രാമിംഗിലാണ് ജോലി ചെയ്യുന്നത്. ജോലി സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടി. ഇപ്പം കുറച്ചും കൂടെ സാലറി മുമ്പേ ഉണ്ടായിരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ സാലറി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് 10-12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അതും ചില ദിവസങ്ങളിൽ ശനിയാഴ്ച കൂടെ പോയി വർക്ക് ചെയ്യേണ്ടി വരും. അതൊന്നും പെനാൽറ്റി റേറ്റിലൊന്നും പെടുന്നില്ല. നമുക്കുള്ള ടോട്ടൽ പാക്കേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഡെയിലി ഒരു മിനിമം 10 മണിക്കൂർ വർക്ക് ചെയ്യണം. പിന്നെ ഇതേപോലത്തെ ജോലി കിട്ടണമെങ്കിൽ തന്നെ ഞാൻ ഇപ്പം താമസിക്കുന്ന എനിക്കൊരു 2 മണിക്കൂർ ഡെയിലി യാത്ര ചെയ്യേണ്ടത്. പിന്നെ വീട്ടില് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുന്ന വളരെ കുറച്ചാണ്. അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടെ അതിനെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആണല്ലോ ഓസ്ട്രേലിയയിൽ നമ്മൾ മെയിനായിട്ട് ഒരു മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ അത് തന്നെ ഇവിടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പലരും പോകുന്നുണ്ടല്ലോ ഈ ഒരു അവസ്ഥ കൊണ്ട്, അത് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്?
ഇപ്പം 2 കുട്ടികളുണ്ട്, അവർ സ്കൂളിംഗ് തുടങ്ങി കഴിഞ്ഞു. പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പം അതുകൊണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകള് ഏറ്റെടുക്കാനുള്ള ഒരു സ്ഥിതിയിലുമല്ല ഞാൻ. പിന്നെ അതേപോലെ ലോങ് ലീസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് ലീസ് ബ്രേക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവരുള്ള ഫിനാൻഷ്യൽ ലോസസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടെ നമുക്ക് അപേക്ഷിക്കുകയാണ്.
എന്നാൽ പ്രതിസന്ധികളുടെ കഥ മാത്രമാണ് എല്ലാവരും പറയുന്നത് എന്ന് കരുതരുത്. ഈ അവസരങ്ങൾ ഗുണകരമാകുന്നവരുമുണ്ട്. ഏറെക്കാലമായി വീട് വാങ്ങാൻ കഴിയാതിരുന്ന പലരും ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. അത്തരത്തിൽ കാത്തിരിക്കുകയാണ് സുതീഷ് പി എസ്.
ഞാനിവിടെ വന്നിട്ട് 4 വർഷമായി ജോലി ചെയ്യുന്നു. പെർത്തി തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 3-4 വർഷമായിട്ട് റെന്റിനാണ് ഞാൻ താമസിക്കുന്നത്. 4 വർഷം മുമ്പ് ഞാനൊരു വീടൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന റെന്റിന് ഒരു പ്രോപ്പർട്ടി നോക്കുന്ന സമയത്തൊക്കെ 10-12 പേരൊക്കെ ഒന്ന് വീട് കണ്ടിട്ട് പോയിട്ട് അപ്പൊ നമ്മളതിൽ ഓഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതൽ ഓഫർ ചെയ്തിട്ടാണ് നമ്മളെ വീടൊക്കെ വാടകയ്ക്ക് എടുത്തോണ്ടിരുന്നത്. ഇപ്പോ 4 വർഷത്തിന് ശേഷം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് വീടാണ്. എല്ലാ തരത്തിലുള്ള എല്ലാ സ്ട്രീറ്റ് സിറ്റിയിലുള്ള എല്ലാ സ്ട്രീറ്റിൽ തന്നെയും ഫോർ സെയിൽ ഫോർ റെന്റ് ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹാപ്പി ആണ്. അത്രയ്ക്ക് റെന്റ് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 35% വരെ റെന്റ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. വീട് വാങ്ങാൻ പറ്റിയ സമയമാണ്. അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോ വീടിന്റെ വില കുറഞ്ഞിട്ട് ബിൽഡേഴ്സ് കുറെ കൂടി നല്ല ഓഫറുകൾ വെക്കുന്നുണ്ട് വീട് വാങ്ങിക്കാനായിട്ട്. വാങ്ങിക്കാനും ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറെ കൂടി അഫോർഡബിൾ ആണ് വീട് വാങ്ങിക്കിട്ട്. കുറെ കൂടി കുറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വർഷം അടുത്ത വർഷമായിട്ട് കുറച്ചും കൂടെ കുറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഓസ്ട്രേലിയയുടെ മൊത്തം സാമ്പത്തിക രംഗത്തിന് തന്നെ ഏറ്റവും അധികം പിന്തുണ നൽകിയിരുന്ന മേഖലയായിരുന്നു വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മൈനിംഗ് മേഖല. മൈനിംഗ് മേഖലയിലും അതിലൂടെ സംസ്ഥാനത്തിനുമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ പോകാൻ സർക്കാരിന് കഴിയില്ല. അതുകൊണ്ടുതന്നെ ഏത് തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.